ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൽ. വിവിധ റെയിൽവേ വികസന പദ്ധതികൾ അവലോകനം ചെയ്യും. ഷൊർണൂരിൽ തീവണ്ടി തട്ടി പുഴയിലേക്ക് തെറിച്ചു വീണ ശുചീകരണ തൊഴിലാൾക്കായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിൽ മരണം രണ്ടായി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തം. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. 20,000 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. കേന്ദ്ര റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്തെത്തി. ആലുവ സ്റ്റേഷനിലെത്തിയ അദ്ദേഹം റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തി. കൊച്ചി മുതൽ കോഴിക്കോട് വരെ ട്രെയിനിൽ സഞ്ചരിച്ച് ട്രാക്കുകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രമന്ത്രി പരിശോധിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പുരോഗതിയും അദ്ദേഹം വിലയിരുത്തും. വൈകിട്ട് കോഴിക്കോട് ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂരിൽ തീവണ്ടി തട്ടി പുഴയിലേക്ക് തെറിച്ചു വീണ ശുചീകരണ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതം. തൊഴിലാളികളെ ഏർപ്പെടുത്തിയ കരാറുകാരനെതിരെ ക്രിമിനൽ കേസ് ചുമത്തിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് റെയിൽവേ 1,00,000 രൂപ വീതം നൽകും. ഇന്നലെ ഉച്ചയ്ക്കാണ് ഷൊർണൂർ പാലത്തിന് മുകളിൽ കേരള എക്സ്പ്രസ് തട്ടി തമിഴ്നാട് സ്വദേശികളായ ശുചീകരണ തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. ഷൊർണൂർ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിടിച്ച് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വി കെ ശ്രീകണ്ഠൻ എംപി. മരിച്ചവരുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവം അന്വേഷിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും ആവശ്യപ്പെട്ടു. കാസർഗോഡ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രതീഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരണം രണ്ടായി. 150-ലേറെ പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തം. പരസ്യപ്രചാരണം ഈ മാസം 11 വൈകിട്ട് അവസാനിക്കും. രണ്ടാംഘട്ട പ്രചാരണത്തിനായി യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയെ അനുഗമിക്കുന്നുണ്ട്. എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച കൽപ്പറ്റയിലെത്തും. ഇന്ന് വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലാണ് സത്യൻ മൊകേരിയുടെ പ്രചാരണം. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് നാളെ തുടക്കമാകും. 40% മുകളിൽ ഭിന്നശേഷിയുള്ളവർക്കാണ് ഹോം വോട്ടിംഗിന് അനുമതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ച 868 പേർക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഹോം വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുള്ളത്. മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കും. നവംബർ 11 വരെയാണ് ഹോം വോട്ടിംഗ് നടക്കുക. പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്ന ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷന്റെ സക്ഷം ആപ്പിലൂടെ പോളിംഗ് ബൂത്തിൽ വീൽ ചെയർ ആവശ്യപ്പെടുകയും ചെയ്യാം.
മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ. സംസ്ഥാനത്തെ 84.21% AAY PHH റേഷൻ കാർഡ് അംഗങ്ങൾ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സജ്ജമാക്കിയ മേരാ KYC മൊബൈൽ ആപ്പ് ഈ മാസം 11 ഉപയോഗിക്കാനാകുമെന്നും ഇതോടെ മൊബൈൽ ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്തുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഭൂമിക്കടിയിൽ നിന്നും സ്ഫോടന ശബ്ദമുണ്ടായ മലപ്പുറം ആനക്കല്ലിൽ 3 വീടുകളുടെ ചുവരുകളിൽ വിള്ളൽ വീണു. അപകടാവസ്ഥയില്ലെന്ന് മൈനിംഗ് ആന്റ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നെങ്കിലും ചുവരുകളിൽ വിള്ളൽ വീണതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. 150 കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. ഉത്സവ സീസണിൽ യാത്രാ തിരക്ക് കുറയ്ക്കാനായി ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക ട്രെയിൻ സർവീസുകൾ തുടരുന്നു. ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 188 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് വൈകിട്ട് 6:40 കൊച്ചുവേളി മംഗളൂരു പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് വിശാഖപട്ടണം കൊല്ലം സ്പെഷ്യൽ ട്രെയിനിൽ ഓരോ AC 3-ടയർ കോച്ചും സ്ലീപ്പർ കോച്ചും അധികം അനുവദിച്ചു. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് സൌകര്യമൊരുക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ. ടൂറിസം കേന്ദ്രങ്ങളിലെ പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കുക, ഇന്ധന ലഭ്യത സുഗമമാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഡിസംബറിൽ പൂർത്തീകരിക്കാനാണ് ശ്രമം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
അരുവിക്കുഴി ടൂറിസം സെന്റർ, മൂന്നാർ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, വാഗമൺ സാഹസിക ഉദ്യാനം, മൊട്ടക്കുന്ന്, പാഞ്ചാലിമേട്, രാമക്കൽമേട് ടൂറിസം സെന്റർ, ഏലപ്പാറ അമ്യൂണിറ്റി സെന്റർ, ചെറുതോണി DTPC ഓഫീസ്, കുമളി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് എന്നിവിടങ്ങളിലാണ് DTPCയുടെ നേതൃത്വത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത്. ഇലക്ട്രിക് കാറുകളുടെ ദീർഘദൂര യാത്രകൾക്ക് DC ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ അനിവാര്യത ഉൾക്കൊണ്ടാണ് DTPCയുടെ ഇടപെടൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് സഹായകമാണ് പദ്ധതി. വരും നാളുകളിൽ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടെന്ന് DTPC അധികൃതർ പറഞ്ഞു.
ഈ മാസം 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ പ്രത്യേകമായി കരിയർ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ശാസ്ത്രോത്സവം നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തി മികച്ച രീതിയിൽ നടത്തുമെന്നും സംഘടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി പറഞ്ഞു. 7 വേദികളിലായാണ് സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. ഈ മാസം 11 വരെയാണ് കായികമേള അരങ്ങേറുന്നത്. കായികമേളയ്ക്ക് മുന്നോടിയായുള്ള ദീപശിഖ പ്രയാണവും വാഹനജാഥയും വിവിധ ജില്ലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ശേഷം നാളെ എറണാകുളം തൃപ്പുണിത്തുറയിൽ സംഗമിക്കും. 1600 ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ 20,000 കായിക പ്രതിഭകളാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. കായികമേളയുടെ ഭാഗമായുള്ള ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കായികമേളയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 105 കുട്ടികളെ തിരഞ്ഞെടുത്തു. ഗെയിംസ് ഇനത്തിൽ 70 കുട്ടികളും അത്ലറ്റിക്സ് ഇനത്തിൽ 35 കുട്ടികളുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായാണ് സ്കൂൾ കായികമേളയ്ക്കൊപ്പം ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് കായികമേള സംഘടിപ്പിക്കുന്നത്. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ ന്യൂസിലന്റ് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 108 റൺസ് എടുത്തിട്ടുണ്ട്. നേരത്തെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലന്റ് 173 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ FC നേരിടും. രാത്രി 7:30 മുംബൈയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടും. സ്ത്രീകളുടെ കലാ കായിക സാംസ്കാരിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉജ്ജ്വല പദ്ധതിക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
പാനൂർ ബ്ലോക്കിൽപ്പെട്ട ചൊക്കിളി, കതിരൂർ, മൊകേരി, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കല, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ വനിതകളുടെ അഭിരുചി കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. തുടർന്ന് അവ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കുകയും ചെയ്യും. വനിതകളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു.
സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനാൽ തിരുവനന്തപുരം വാമനപുരം നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. നദിയിലിറങ്ങാനോ മുറിച്ചുകടക്കാനോ പാടില്ല. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ അകപ്പെട്ടയാളുടേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗം കണ്ടെത്തിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. പരപ്പൻപാറ ഭാഗത്തുനിന്നുമാണ് മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. BSNL 25 വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ നടന്ന BSNL കോറൽ കപ്പ് ബീച്ച് ഫുട്ബോൾ മത്സരത്തിൽ ടീം ബ്ലാക്ക് ആർമിയെ പരാജയപ്പെടുത്തി അൽ ഹിലാലിയ ഹോം സിറ്റി ചാമ്പ്യൻമാരായി. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ റേഡിയോ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നഗരത്തിൽ ഇന്ന് വൈകുന്നേരം 3 വരെ ജലവിതരണം തടസ്സപ്പെടും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ പൂജപ്പുര, കരമന, മുടവൻമുകൾ, കാലടി, തിരുമല, കാഞ്ചിരമ്പാറ, വട്ടിയൂർക്കാവ് തുടങ്ങിയ ഇടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക. കേന്ദ്ര റെയിൽവേ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൽ. വിവിധ റെയിൽവേ വികസന പദ്ധതികൾ അവലോകനം ചെയ്യും. ഷൊർണൂരിൽ തീവണ്ടി തട്ടി പുഴയിലേക്ക് തെറിച്ചു വീണ ശുചീകരണ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ് വെടിക്കെട്ട് അപകടത്തിൽ മരണം 2. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തം. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ എറണാകുളത്ത് തുടക്കമാകും. 20,000 കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.